ദൈവനാമത്തിന് മഹത്വം. എവരി ഹോം ബൈബിൾ സ്കൂൾ മിനിസ്ട്രിയുടെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ പോകുന്ന വിഷയം ലോകത്തിലുള്ള പ്രധാന മതങ്ങളും ദുരാചാര സംഘടനകളും എന്നുള്ളതാണ്. ലോക ചരിത്രത്തിന്റെ ആരംഭം മുതൽ മനുഷ്യനും മതവുമായി എന്നും ബന്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ മനുഷ്യർ മതത്തിന്റെ വിശ്വാസത്തിലും ആചാരത്തിലും കർമ്മത്തിലും പ്രവൃത്തിയിലും പങ്കുള്ളവരായിട്ടാണ് വളരുന്നത്. ജനനത്തിങ്കൽ മതവുമായി സമ്പർക്കമില്ലാത്തവർ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ മതവുമായി കൂട്ടിമുട്ടുന്നു. ഒരു വ്യക്തി മതത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മതം വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. മനുഷ്യൻ ലോകത്തെ വീക്ഷിക്കുന്നത് പലപ്പോഴും മതത്തിൽ കൂടെയാണ്. ലോകത്തിൽ ധാരാളം മതങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട മതങ്ങൾ മാത്രമാണ് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും വ്യാപരിച്ചു കിടക്കുന്നത്. ഒരു മതം എങ്ങനെയാണ് പ്രധാന മതമായിട്ട് മാറുന്നത്? ഇതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ പഠിക്കുവാൻ കഴിയുന്നത് മതത്തിന് ജനത്തിന്റെ മേലുള്ള സ്വാധീനവും പ്രചരണവുമാണ്. ചരിത്രത്തിൽ കൂടി നോക്കിയാൽ തത്വചിന്തകനായ കാറൽ മാർക്സ് ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, മതമെന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ മയക്കുന്ന ഒരു മയക്കുമരുന്നാണ്. എല്ലാ മതങ്ങൾക്കും ഒരു വിശ്വാസ സംഹിതയുണ്ട്. ഈ മതങ്ങൾ എല്ലാം തന്നെ മനുഷ്യരെയും മതത്തിന്റെ ദൈവങ്ങളെയും മതസത്യങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. ഈ വിശ്വാസ സംഹിതകൾ എങ്ങനെ ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുവാനും അഥവാ മോക്ഷം പ്രാപിക്കുവാനും കഴിയുമെന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യനെ വളരെയധികം സ്വാധീനിക്കുന്ന മതമെന്ന മയക്കുമരുന്ന് മനുഷ്യ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിന്റെ ഘട്ടങ്ങളെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മനുഷ്യ മനസ്സുകളിൽ ചിന്തകൾ സൃഷ്ടിക്കുന്നു. ഒരു മതത്തെ മതമാക്കി തീർക്കുന്നത് പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ്. ഒന്നാമതായി വിശ്വാസം, രണ്ട് ആചാരം, മൂന്ന് ധർമ്മം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു മതത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. ഈ തുടർന്നുള്ള ആഴ്ചകളിൽ നാം പഠിക്കുവാനും ചിന്തിക്കുവാനും പോകുന്നത് ലോകത്തിലുള്ള പ്രധാനപ്പെട്ട മതങ്ങളും അവയുടെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, വ്യത്യാസങ്ങൾ, മതത്തിന് മനുഷ്യന്റെ മേലുള്ള സ്വാധീനം, മൂല്യത ആദിയായവയാണ്. ആദ്യമായി നാം ചിന്തിക്കുവാൻ പോകുന്ന മതം ഹിന്ദുമതം എന്ന വിഷയമാണ്. ഹിന്ദു മതം ലോകത്തിലെ അതിപ്രധാനമായിട്ടുള്ള മതങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മതമാണ്. ഹിന്ദുമതം സ്ഥാപിച്ചത് ഒരു വ്യക്തിയോ ഒരു പ്രവാചകനോ അല്ല. ഏകദേശം 5000 വർഷത്തെ പഴക്കം ഹിന്ദുമതത്തിന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഹിന്ദു എന്ന വാക്ക് പേർഷ്യൻ പദമാണ്. BC 1200 ഇന്ത്യയിലേക്ക് കടന്നു വന്ന മുസ്ലിം ജനത ഇന്ത്യയിലുള്ള ജനത്തെ ഹിന്ദു എന്ന് വിളിക്കുകയുണ്ടായി. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ ഹിന്ദുമതത്തെ കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി, ഹിന്ദു മതം എന്നാൽ ആചാരങ്ങളുടെ ഒരു ആകെ നിറവാണ്. ഹിന്ദുമത വിശ്വാസികളെ ഹിന്ദുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏകദേശം 700 കോടിയിലധികം ഹിന്ദുമതാനുയായികൾ ഉള്ളതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏകദേശം 5 കോടിയിലധികം ഹിന്ദു മതവിശ്വാസികൾ ലോകമെമ്പാടും പാർക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹിന്ദുമതത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും കൂടിക്കലർത്തിയുള്ള പല വിശ്വാസങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും പുണ്യസ്ഥലങ്ങളും പുണ്യനദികളും പുണ്യഗ്രന്ഥങ്ങളും 33 കോടിയിലധികം ദൈവങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ഹിന്ദുമതത്തിൽ പല വ്യത്യസ്തമായ നിലകളിലുള്ള വിശ്വാസം നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഹിന്ദുമതം വിശ്വസിക്കുന്നത് ബ്രഹ്മാവാണ് സകലത്തിന്റെയും സൃഷ്ടിതാവ്, ബ്രഹ്മാവിൽ കൂടി സകലവും നിലകൊള്ളുന്നു. ഹിന്ദുമതം പഠിക്കുമ്പോൾ ഈ മതത്തിന്റെ ഉദ്ദേശം ഒരു മനുഷ്യനെ ഏതെങ്കിലും ഒരു അഭിപ്രായത്തിലേക്കോ ആചാരത്തിലേക്കോ ആക്കിത്തീർക്കുക എന്നുള്ളതല്ല, മനുഷ്യന്റെ വിശ്വാസത്തെക്കാളധികം പ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. മറ്റു മതങ്ങളിലുള്ളതുപോലെ ഒരു കൂട്ടം വിശ്വാസ സംഹിതകളോ പ്രമാണങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇല്ല. വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും മാറ്റമാണ് പരിവർത്തനം അഥവാ കൺവേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിവർത്തനം ദ്രുതഗതിയിൽ സംഭവിക്കുന്ന ഒന്നല്ല, എന്നാൽ ക്രമാനുഗതമായി ചില നാളുകൾ കൊണ്ട് വിശ്വാസ ആചാരങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നിമിത്തമാണ് പരിവർത്തനം സംഭവിക്കുന്നത്. പരിവർത്തനം പാപത്തിൽ നിന്നുള്ള വിടുതലല്ല, എന്നാൽ നിരന്തരമായി ലഭിക്കുന്ന ഉൾക്കാഴ്ചയിലൂടെ അറിവുകേടുകളെയും ആഗ്രഹങ്ങളെയും പുറത്താക്കുന്നതാണ്. പ്രശ്നങ്ങളുടെ അടിസ്ഥാനം അറിവില്ലായികയാണ്. അതുകൊണ്ട് മനുഷ്യർ ഇതിനെ യാഥാർത്ഥ്യമായി മനസ്സിലാക്കുമ്പോൾ പൂർണമായി ഒരു മോക്ഷത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നു. മഹാത്മാഗാന്ധി ഒരിക്കൽ പരിവർത്തനത്തെക്കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി: ഒരു വ്യക്തിയുടെ ഹൃദയത്തിന് അഥവാ സ്വഭാവത്തിന് അല്ലെങ്കിൽ വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് വരുന്ന മാറ്റമാണ് യഥാർത്ഥ പരിവർത്തനം. ഹിന്ദുമത അനുസാരികളിൽ ഒരു കൂട്ടർ എപ്പോഴും ഒരു വ്യക്തിയിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ലോകത്തിൽ നിന്നും ലൗകികമായ ജീവിതത്തിൽ നിന്നും പൂർണമായി വേറിട്ട് നിന്ന് ഉന്നതമായ വാഞ്ചയോടുകൂടി സത്യാന്വേഷികളാകുവാൻ ആഹ്വാനം ചെയ്യുന്നു. ഇവരെ സമൂഹത്തിൽ വിളിക്കപ്പെടുന്നത് സന്യാസികളെന്നാണ്. ഇവർ സമൂഹത്തിൽ തന്നെത്താൻ ത്യജിച്ചും പീഡിപ്പിക്കപ്പെട്ടും മോക്ഷത്തിന്റെ മാർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ശരിയായ പരിവർത്തനം ഒരു വ്യക്തിയിൽ നടക്കുന്നത് ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ്. അംഗത്വം ജനനത്തിലൂടെയാണ് യഥാർത്ഥമായി ലഭിക്കുന്നത്. ഒരു ശരിയായ ഹിന്ദു ഹിന്ദുമതത്തിൽ ജനിക്കുന്നവനാണ്. ഒരു ജാതിയിൽ നിന്ന് മറ്റൊരു ജാതിയിലേക്ക് ഹിന്ദുമതത്തിൽ മാറണമെങ്കിൽ ശുദ്ധി എന്ന് പറയുന്നതായ കലശം നടത്തേണ്ടിയിരിക്കുന്നു. മറ്റൊരു മാർഗം ക്രമാനുഗതമായ ജാതി മാറ്റമാണ്. ഹിന്ദുമതത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നാം ചിന്തിക്കുവാൻ പോകുകയാണ്. ഒന്നാമതായി, ക്രൈസ്തവ മതത്തിൽ യേശുവും ഇസ്ലാം മതത്തിൽ മുഹമ്മദ് നബിയും ബുദ്ധമതത്തിൽ ബുദ്ധനും ഉള്ളതുപോലെ ഹൈന്ദവ മതത്തിൽ ഒരു പ്രത്യേക ദൈവമില്ല. രണ്ട്, ക്രിസ്തു മതത്തിൽ ബൈബിളും ഇസ്ലാം മതത്തിൽ ഖുറാനും ഉള്ളതുപോലെ ഹിന്ദുമതത്തിന് അഥവാ ഹൈന്ദവ മതത്തിന് ഏക ഗ്രന്ഥമില്ല. ഹൈന്ദവ മതം ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്നു. ഹൈന്ദവ മതം മനുഷ്യാത്മാവിന്റെ പുനർജന്മം പ്രവൃത്തികൾക്കനുസരണമായി വീണ്ടും പ്രാപിച്ചെടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹൈന്ദവ മതത്തിൽ രക്ഷയുടെ മാർഗങ്ങൾ, രക്ഷയുടെ മാർഗങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭഗവാന്റെ കീർത്തനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തിലാണ്. ഒന്നാമത്തെ മാർഗം കർമ്മമാർഗം. ഇത് പ്രവൃത്തിയുടെ മാർഗമാണ്. ഇത് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ നാളുകളിൽ ചെയ്യുന്നതായ തീരുമാനങ്ങളുടെയും പ്രവൃത്തികളുടെയും അടിസ്ഥാനത്തിലായിരിക്കും മോക്ഷം അഥവാ രക്ഷ ലഭിക്കുന്നത്. ഈ മാർഗത്തിന്റെ പ്രത്യേകത പുണ്യസ്ഥല സന്ദർശനങ്ങളും പൂജകളും തീർത്ഥാടനങ്ങളുമാണ്. രണ്ടാമത്തെ മാർഗം ഭക്തിമാർഗം. ഇത് പ്രാർത്ഥനയിലൂടെയും ജപത്തിലൂടെയും ലഭിക്കുന്ന ഒരു മാർഗമാണ്. ഒരുവൻ തന്റെ ഇഷ്ടദേവന്റെ കരുണയ്ക്കു വേണ്ടി, ദയയ്ക്കു വേണ്ടി യാചിച്ചുകൊണ്ട് ഇവിടെ ചെല്ലുന്നതായി കാണുവാൻ സാധിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ ദൈവത്തിൽ നിന്നുമുള്ള അവതാരങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ഭക്തിമാർഗം തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇഷ്ടദേവനെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട്. ഈ ഇഷ്ടദേവന്റെ മുന്നിൽ പൂർണമായി വണങ്ങുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ ഭക്തിമാർഗത്തിൽ പരിവർത്തനത്തിനുള്ള പടികൾ: ഒന്ന്, ഇഷ്ടദേവനെ നിരന്തരം ഭജിക്കുക. രണ്ട്, ഇഷ്ടദേവനെ പൂർണമായി ആരാധിക്കുക. മൂന്ന്, പൂർണമായി ദേവന് മുമ്പിൽ സ്വയം സമർപ്പിക്കുക ആദിയായവയാണ്. മൂന്നാമത്തെ മാർഗം ജ്ഞാനമാർഗം. ഇത് ദൈവികമല്ല, എന്നാൽ മാനുഷികമാണ്. ജ്ഞാനമാർഗത്തിലൂടെ പരിവർത്തനം ലഭിക്കുന്നത് മനസ്സിനെയും ശരീരത്തെയും പൂർണമായി നിയന്ത്രിക്കുന്നതിലൂടെയാണ്. ഈ യാത്രയിൽ ലക്ഷ്യം സ്വർഗമല്ല, മാനുഷിക സംതൃപ്തിയാണ്. ഇതിലൂടെ പഠിക്കുന്നത് എല്ലാം ഒന്നാണ്, ആയതുകൊണ്ട് എല്ലാം ദൈവികവുമാണ്. മനുഷ്യന്റെ ചിന്താമണ്ഡലത്തെ മറ്റൊരു മണ്ഡലത്തിലേക്ക് ഉയർത്തി മോക്ഷം പ്രാപിക്കുവാൻ കഴിയുമെന്ന് ഈ മാർഗം പഠിപ്പിക്കുന്നു. ശരിയായ പാതയോ തെറ്റായ പാതയോ ലോകത്തിലില്ല. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് യോജിച്ചതായ പാത തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട്. ഇതിൽ കൂടി മനുഷ്യന്റെ സ്വയത്തെ കണ്ടെത്തണം. ഹിന്ദുമതം എല്ലാവരും തുല്യരാണ് എന്ന് പഠിപ്പിക്കുന്നില്ല. പ്രത്യുത പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും ഓരോ വ്യക്തികളും നിർവൃതി കണ്ടെത്തണം. ഈ മതം പഠിപ്പിക്കുന്നത് പരിവർത്തനം ജീവിതത്തിന്റെ ഒരു മാർഗമാണ്. എല്ലാ വഴികളും ഒടുവിലായി ചെന്നു ചേരുന്നത് മോക്ഷത്തിലാണ്. അടുത്തതായി നാം പഠിക്കുവാൻ പോകുന്നത് ഹൈന്ദവ ഗ്രന്ഥങ്ങൾ. ഹിന്ദുമതത്തിന്റെ പവിത്രമായ ഗ്രന്ഥങ്ങളുടെ ശേഖരത്തെ വേദങ്ങൾ എന്ന് പറയുന്നു. ഇത് ഏറ്റവും പുരാതനവും വളരെ പ്രാധാന്യമർഹിക്കുന്നതുമാണ്. BC 5 വരെ ഈ വേദങ്ങൾ മനുഷ്യന്റെയോ ദൈവത്തിന്റെയോ സൃഷ്ടിയായി കണ്ടിരുന്നില്ല. പ്രത്യുത ഈ നിദാന്ത സത്യം മഹർഷിമാർക്ക് നേരിട്ട് വെളിപ്പെട്ടതോ കേട്ടതോ ആയി കാണുവാൻ സാധിക്കും. ഇതിൽ ആചാരങ്ങൾ, പൂജകൾ, അഗ്നിയാഗങ്ങൾ ആദിയായവ പ്രതിപാദിക്കപ്പെടുന്നു. ഹൈന്ദവ ഗ്രന്ഥങ്ങളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, ശ്രുതി. ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഉപനിഷത്തുകളും വേദങ്ങളുമാണ്. ഈ വേദങ്ങളെ സംഹിത അഥവാ ശേഖരണം എന്ന് വിളിക്കപ്പെടുന്നു. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പ്രധാനമായി വിശ്വാസവും ആചാരങ്ങളുമാണ്. വേദങ്ങളെ നാലായി തരംതിരിക്കാം. ഒന്ന്, ഋഗ്വേദം. ഏറ്റവും പുരാതനമായ ഹൈന്ദവ ചരിത്രങ്ങളിൽ ഒന്ന് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്നത് പ്രാർത്ഥനകളും അപേക്ഷകളും പാപപരിഹാരത്തിനുള്ള പ്രാർത്ഥനകളുമാണ്. മൂർത്തികൾ, ഭൂമിദേവി, അഗ്നി, വായുദേവൻ, ഇന്ദ്രൻ, വരുണൻ, സൂര്യൻ, വിഷ്ണു ആദിയായവരാണ്. രണ്ട്, സാമവേദം. ഇതിനെ രാഗവേദം എന്നും പറയാറുണ്ട്. പുണ്യാഗ കർമ്മങ്ങളിൽ ഗീതങ്ങൾക്ക് മുഖ്യ പങ്കുണ്ട്. ഇത് സാമവേദത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മൂന്ന്, ചതുർവേദം. ചതുർവേദത്തിൽ പ്രധാനമായും മൂർത്തികളോടുള്ള പ്രാർത്ഥനയാണ് കാണുവാൻ സാധിക്കുന്നത്. നാല്, അഥർവവേദം. ഇതിൽ അടങ്ങിയിരിക്കുന്നത് മന്ത്രങ്ങളും പൂജകളും ഓരോരോ സന്ദർഭത്തിനനുസരിച്ച് അശുദ്ധാത്മാക്കളെയും ഭൂതങ്ങളെയും പുറത്താക്കുന്ന മന്ത്രോച്ചാരണങ്ങളുമാണ്. രണ്ട്, സ്മൃതി. കാലാന്തരത്തിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നവയാണ് സ്മൃതി എന്ന് പറയുന്നത്. ഇതിനെ മൂന്നായി തരംതിരിക്കാം. ഒന്ന്, പുരാണങ്ങൾ. പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ പുരാതന ഇതിഹാസ ചരിത്രങ്ങൾ. രണ്ട്, ധർമ്മശാസ്ത്രം. ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ മതത്തോട് ബന്ധപ്പെട്ട് അനുഷ്ഠിക്കേണ്ടതായ നിയമങ്ങളാണ്. മൂന്ന്, ഇതിഹാസം. ഇത് കാവ്യങ്ങളും കീർത്തനങ്ങളും ഉൾക്കൊള്ളുന്നു. ഒന്നാമതായി പുരാണങ്ങൾ. പുരാണങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് സങ്കൽപ്പങ്ങൾ, പുണ്യദേവന്മാർ, ദേവവംശാവലി ആദിയായവയാണ്. സാധാരണ നിലയിലുള്ളവരുടെയും താഴ്ന്ന ജാതിക്കാരുടെയും ഗ്രന്ഥമാണ് പുരാണങ്ങൾ. പുരാണങ്ങളിലെ പ്രധാന ദൈവങ്ങൾ വിഷ്ണുവും ശിവനുമാണ്. വിഷ്ണു പ്രപഞ്ചത്തെയും ഭൂമിയിലുള്ളതിനെയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ശിവൻ വിഷ്ണുവിന് ഏറ്റെടുക്കുവാൻ കഴിയാത്തതിനെ നിയന്ത്രിക്കുന്നു. ശിവൻ പ്രപഞ്ചത്തിന്റെ നശീകരണ ദൈവമാണ്. ബ്രഹ്മാവ്. പുരാണങ്ങളിലെയും വേദങ്ങളിലെയും പ്രധാനപ്പെട്ട മറ്റൊരു ദൈവം ബ്രഹ്മാവാണ്. ഭൂമിയുടെ സൃഷ്ടിതാവ് എന്ന് വിളിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു ദൈവങ്ങളുടെ ഗുരു എന്ന പേരിലും ബ്രഹ്മാവ് അറിയപ്പെടുന്നു. രണ്ട്, ധർമ്മശാസ്ത്രം. ഇതിൽ പ്രതിപാദിക്കുന്നത് ധർമ്മം എന്നാൽ എന്തെന്നും കർമ്മം എന്നാൽ എന്തെന്നും മരണാനന്തര ക്രിയകളെയും ആഹാരരീതികളെയും വിവാഹത്തെയും അതിൻ്റെ നിയമങ്ങളെയും കുറിച്ചാണ്. ദാനം കൊടുക്കുന്നതിനെക്കുറിച്ചും മനുഷ്യാത്മാവിനെയും നരകത്തിലുള്ള ശിക്ഷയെക്കുറിച്ചും ഇത് ചൂണ്ടിക്കാണിക്കുന്നു. കാവ്യങ്ങൾ. കാവ്യങ്ങൾ എന്നാൽ ഹൈന്ദവ തത്വശാസ്ത്രങ്ങൾ, സങ്കല്പചിന്തകൾ, വീരകഥകൾ ആദിയായവ അടങ്ങുന്നവയാണ്. ഒന്ന്, മഹാഭാരതം. മഹാഭാരതം ഒരു ധർമ്മശാസ്ത്രമാണ്. ഹിന്ദുക്കൾ ഇതിനെ പ്രധാനമായി കാണുന്നത് ഒരു ധർമ്മശാസ്ത്രമായിട്ടാണ്. പാണ്ഡവ കൗരവ യുദ്ധമാണ് ഇതിലെ പ്രധാന സംഭവം. മനുഷ്യന്റെ ധർമ്മത്തെ അഥവാ ഉത്തരവാദിത്വത്തെ ഇത് ചൂണ്ടിക്കാണിക്കുന്നു. ഈ കാവ്യത്തിൽ ധാരാളം തീർത്ഥയാത്രകളെക്കുറിച്ചും പുണ്യാഹ സ്ഥലങ്ങളെക്കുറിച്ചും ആചാര്യന്മാരെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. രണ്ട്, രാമായണം. വാൽമീകി മഹർഷിയാണ് രാമായണ കാവ്യത്തിന്റെ രചയിതാവ്. ഈ സങ്കല്പകഥയിൽ സാഹോദര്യബന്ധം, സ്നേഹം പുടയാത്തതായി കാണുന്നു. രാമായണത്തിൽ രാമൻ ഒരു പ്രധാന ശക്തിയായി നിലകൊള്ളുന്നു. മൂന്ന്, ഭഗവത്ഗീത. ഇതിനെ ഭഗവാന്റെ കീർത്തനം എന്ന് വിളിക്കുന്നു. ഇത് ആവശ്യപ്പെടുന്നത് ഓരോ ആരാധകനും ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ ധർമ്മം, ഉത്തരവാദിത്തങ്ങൾ പൂർണമായി അനുഷ്ഠിക്കണമെന്ന് കാണിക്കുന്നു. ധാർമ്മികതയ്ക്കും പൂർണമായ സ്നേഹത്തിനും വളരെ പ്രാധാന്യം കൊടുക്കുന്നു. സൃഷ്ടികൾ ദൈവ സാന്നിധ്യം മനസ്സിലാക്കുവാൻ മനുഷ്യർ താഴ്മയുള്ളവരായി സ്നേഹത്തിൽ വസിക്കണമെന്ന് ഇത് ഓർപ്പിക്കുന്നു. ഹൈന്ദവ സങ്കല്പങ്ങളെ കുറിച്ച് നാം തുടർന്ന് പഠിക്കുന്നു. ഒന്ന്, കാലം. അഥർവവേദത്തിൽ കാലം അഥവാ സമയം എല്ലാറ്റിന്റെയും സൃഷ്ടിതാവും നിയന്ത്രിതാവുമെന്ന് പറയുന്നു. സമയവും സൃഷ്ടിയും തുടർമാനമായ ആവർത്തനമാണ്. രണ്ട്, സമയദോഷം. എല്ലാറ്റിനെയും സമയം നിയന്ത്രിക്കുന്നു. സമയം കൊല്ലുന്നു, സമയം വളർത്തുന്നു. കാലം, കാലൻ മരണത്തിന്റെ ദൈവമാണ്. മരണപ്പെടുന്ന മനുഷ്യന്റെ ആത്മാവ് രണ്ടു വിധത്തിൽ ലോകത്തിൽ നിന്ന് മാറിപ്പോകുമെന്ന് സങ്കല്പങ്ങളിൽ വിശ്വസിക്കുന്നു. ഒന്ന്, ദേവന്മാരുടെ വഴി. ഇത് പ്രശാന്ത സുന്ദരമായ സൂര്യവെളിച്ചമുള്ള ഒരു വഴിയാണ്. ഇതിലൂടെ സഞ്ചരിച്ച് മനുഷ്യാത്മാവ് ഒടുവിൽ ബ്രഹ്മാവായി മാറുകയാണ്. രണ്ട് പൂർവികന്മാരുടെ വഴി. ഇത് ഇരുട്ടു നിറഞ്ഞ, പേടി നിറഞ്ഞ, ഭയങ്കരമായ വഴിത്താരയാണ്. ഈ വഴിത്താരയിൽ കൂടി സഞ്ചരിക്കുന്ന മനുഷ്യാത്മാവിന് പൂർണതയിലെത്തുവാൻ സാധിക്കാത്തതിനാൽ ഭൂമിയിലേക്ക് തള്ളപ്പെടുന്നു. ദൈവീക സങ്കല്പങ്ങൾ. 33 കോടി ദൈവങ്ങൾ ഉള്ളതായി ഹിന്ദുമതം വിശ്വസിക്കുന്നു. പ്രപഞ്ചത്തിൽ 3 ഘടകങ്ങളിൽ ഈ ദൈവങ്ങൾ വസിക്കുന്നതായി ഇവർ പഠിപ്പിക്കുന്നു. 1, സൃഷ്ടി. പരമപ്രധാനമായ ദൈവം ഇവിടെ ബ്രഹ്മാവാണ്. 2, പരിപാലനം. പരമപ്രധാനമായ ദൈവം ഈ പരിപാലനത്തിൽ വിഷ്ണുവാണ്. 3, നശീകരണം. പ്രധാനിയായ ദൈവം ശിവൻ. ഹിന്ദുമതത്തിൽ 4 വർണ്ണങ്ങൾ അഥവാ ജാതികൾ ഉള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. 1, ബ്രാഹ്മണർ. ഇവർ പുരോഹിതവർഗമാണ്. സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവരും കർമ്മങ്ങളും മന്ത്രങ്ങളും പൂജകളും നടത്തുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരും ബ്രഹ്മാവിനോട് ഏറ്റവും അടുത്ത് വസിക്കുന്നവരുമാണ് ബ്രാഹ്മണർ. 2, ക്ഷത്രിയർ. ഇവർ യുദ്ധസേവ ചെയ്യുന്നവരും രാജാക്കന്മാരുമാണ്. 3, വൈശ്യർ. സമൂഹത്തിലെ സാധാരണ ജനങ്ങളാണ് ഇവർ. വ്യാപാരത്തിലും മറ്റ് തൊഴിലുകളിലും ഏർപ്പെട്ടിരിക്കുന്നു. 3, ശുദ്രർ. ഏറ്റവും താഴ്ന്ന നിലയിലുള്ളവരും പുറജാതിക്കാരുമായി ഇവർ സമൂഹത്തിൽ കാണപ്പെടുന്നു. ഇവർ സഹായികളും വേലക്കാരുമായി പ്രവർത്തിക്കുന്നു. ഹിന്ദുമതത്തിൽ ജീവിതത്തിന്റെ 4 ഭാഗങ്ങളെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു സാധാരണ ഹിന്ദുവിന്റെ ലോക ജീവിതത്തിന്റെ ലക്ഷ്യം സാമൂഹിക കർമ്മങ്ങൾ, ക്രിയകൾ നടത്തുക, ഉൾപ്പെട്ടിരിക്കുന്ന ജാതിയുടെ ആചാരങ്ങൾ നിർവഹിക്കുക, ധർമ്മം കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ വ്യത്യസ്തമായ ജീവിത ലക്ഷ്യങ്ങളും ജീവിതത്തിന്റെ ഭാഗങ്ങളും കാണുവാൻ സാധിക്കും. 1, ബ്രഹ്മചര്യം. ഉന്നത ജാതിയിലുള്ള ഒരു ഹിന്ദുവിന്റെ ജീവിതത്തിന്റെ വിവാഹത്തിന് മുമ്പുള്ള അവസ്ഥയെ ബ്രഹ്മചര്യമായി കാണുവാൻ കഴിയുന്നു. 2, ഗൃഹസ്ഥം. വിവാഹിതനും കുടുംബസ്ഥനുമായി ജീവിക്കുന്ന ജീവിതത്തിന്റെ ഒരു ഭാഗമാണിത്. 3, വാനപ്രസ്ഥം. ഈ ഘട്ടത്തിൽ എല്ലാ അവകാശങ്ങളും തലമുറകൾക്കും പൂർവികന്മാർക്കും ദൈവങ്ങൾക്കും നേർന്നതിനു ശേഷം കാടുകളിലേക്ക് അഥവാ വനാന്തരങ്ങളിലേക്ക് ആത്മീക നിർവൃതി തേടിപ്പോകുന്നതാണ് വാനപ്രസ്ഥം. 4, സന്യാസി. എല്ലാം ഉപേക്ഷിച്ച് ഒന്നും ഇല്ലാത്തവനായി ആത്മശാന്തിക്കും നിർവൃതിക്കും വേണ്ടി അലഞ്ഞു നടക്കുന്ന ജീവിതത്തിന്റെ ഒരു ഘട്ടമാണ് സന്യാസം. പുനർജന്മം. ഹിന്ദുമതം പുനർജന്മമുണ്ട് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. മുമ്പുള്ള പ്രവൃത്തികൾക്കനുസരിച്ചായിരിക്കും സ്വർഗത്തിൽ നിന്നോ നരകത്തിൽ നിന്നോ ജനിക്കുന്നത്. ഒരിക്കലും നിലയ്ക്കാത്ത ജനന മരണക്രിയ കർമ്മമനുസരിച്ചായിരിക്കും തുടരുന്നത്. ഭാഗ്യദോഷം ജീവിതത്തിൽ കടന്നു വരുന്നത് കർമ്മഫലം കൊണ്ടാണ്. ലോകത്തിലുള്ള പ്രതിസന്ധിയും ബന്ധനങ്ങളും നിമിത്തം മനുഷ്യാത്മാവിന് നിത്യമായ മോക്ഷമോ ആത്മാവിന് സമാധാനമോ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. ആയതിനാൽ മനുഷ്യാത്മാവ് പുനർജന്മചക്രത്തിൽ വീണ്ടും വീണ്ടും ചുറ്റിത്തിരിയുകയാണ്. ഹിന്ദുമതത്തിൽ ത്രിമൂർത്തികൾ. ഹിന്ദുമതത്തിൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഈ 3 ദൈവങ്ങളെ ത്രിമൂർത്തികളായി കാണുന്നു. അനവധി ദൈവങ്ങൾ വേദങ്ങളിൽ ഉണ്ടെങ്കിലും പ്രപഞ്ചത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായ ദൈവങ്ങളുണ്ട്. ഇത് എങ്കിൽ തന്നെയും ത്രിമൂർത്തികൾ പരമപ്രധാനികളായ ദൈവങ്ങളായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദുമതത്തിൽ മൂർത്തികളോടുള്ള പ്രാർത്ഥനയെ പൂജയെന്നോ ഭജനയെന്നോ വിളിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം ഈ കർമ്മത്തിലൂടെ മൂർത്തിയുമായി അല്ലെങ്കിൽ ഇഷ്ടദേവനുമായി ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ്. ഹിന്ദുമതത്തിൽ അടുത്തതായി കാണുന്നത് യുഗങ്ങൾ. നാല് യുഗങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഒന്ന്, കൃതയുഗം. ഇത് 4800 വർഷം അടങ്ങുന്ന ദേവയുഗമാണ്. രണ്ട്, ത്രേതയുഗം. ഇത് ത്രിമൂർത്തികളുടെ 3600 വർഷമടങ്ങുന്ന ദേവയുഗം. മൂന്ന്, ദ്വാപരയുഗം. ഇത് ഏകദേശം 2400 വർഷം ഉൾക്കൊള്ളുന്നു. നാലാമതായി കലിയുഗം. ഇത് വർത്തമാന കാലഘട്ടത്തിലുള്ള 1200 വർഷങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ യുഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓരോ യുഗങ്ങൾ മാറുമ്പോഴും ലോകത്തിന്റെ മൂല്യതയും പവിത്രതയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായി കാണുന്നു. ഈ നാല് യുഗങ്ങളെ ചേർത്തുകൊണ്ട് വിളിക്കപ്പെടുന്നത് മഹായുഗം എന്നാണ്. ഹിന്ദുമതത്തിൽ പാപം. പാപം അഥവാ തിന്മ ഹിന്ദുമത വേദശാസ്ത്രത്തിൽ പരിഹരിക്കപ്പെടുന്നത് ആചാരങ്ങളിൽ കൂടിയാണ്. ഒരു വ്യക്തിയിൽ തിന്മ പാപം കടക്കുന്നത് തെറ്റായ സ്വഭാവത്തിലൂടെയോ പ്രവൃത്തിയിലൂടെയോ സംസാരത്തിലൂടെയോ ആണ്. മറ്റൊരു വിധത്തിൽ പാപം കടക്കുന്നത് തെറ്റായി ആചാരകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നിമിത്തവും യാഗങ്ങൾ കഴിക്കുന്നത് മൂലവുമാണ്. പാപം നിമിത്തം രോഗം, അകാലമരണം, നഷ്ടങ്ങൾ ആദിയായവ കടന്നു വരികയും അത് നിമിത്തമുള്ള പേടികൾ മനുഷ്യരിൽ ഉണ്ടാകുവാൻ ഇടയാകുകയും ചെയ്യുന്നു. ഇതിന്റെ പ്രായശ്ചിത്തമായി ശുദ്ധി കലശവും കർമ്മസേവകളും നടത്തി മോചനം പ്രാപിക്കാം എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവൃത്തികളെയും അതെ ആചാരങ്ങളെയും ശുദ്ധീകരണത്തിൽ കൂടി, ശുദ്ധി എന്ന കലശത്തിൽ കൂടി നീക്കി മോക്ഷത്തിനു വേണ്ടി ഹൈന്ദവ മതത്തിൽ ഒരു വ്യക്തിക്ക് ശ്രമിക്കാമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതോടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ മറ്റു മതങ്ങളെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും.